അതുകൊണ്ട്
തന്റെ
നമ്മളിവിടെ
സ്തുതികളാൽ ആകാശവും
ആശ്രയിക്കുന്നു.
ഭൂമിയും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാം ദേവനും പറ പരിശുദ്ധൻ 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 വരുങ്ങൾ സ്തുതി ദൈവമായ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവ് കേൾക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം ദൈവമേ നിനക്ക് സ്തുതി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി
ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും
ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കരുത് റിയമ്മേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ്
വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ വയറ്റിൽ പുറമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു
എപ്പോഴും ഞങ്ങളുടെ ബാർഹ്യമോർ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ സന്ധിക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ ബൈബിൾ റീഡിംഗ് മന്തിന്റെ ഈ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കൂടി വരുവാനും എന്റെ അഭിഷിക്തരിൽ നിന്ന് ദൈവവചനം സ്വീകരിപ്പാൻ തക്കവണ്ണം ലഭ്യമായിരിക്കുന്ന നല്ല അവസരത്തിലാണ് എന്നെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ വചനങ്ങളെ പങ്കുവയ്ക്കുവാൻ നീ അഭിഷേകം ചെയ്തായി ചിരിക്കുന്ന ബഹുമാനപ്പെട്ട സംഭാവനച്ചനെ തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയും ശക്തിയും ശ്രീദാസനോട് കൂടിയിരുന്നു. ഒരു സ്ലീഹ പ്രാർത്ഥിച്ചതുപോലെ ഞാൻ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം എനിക്ക് വചനം ലഭിക്കേണ്ടതുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനെന്ന് തന്റെ കേൾവിക്കാരെ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവമായ കർത്താവ് പ്രിയപ്പെട്ട അച്ഛനിലൂടെ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന വചനങ്ങൾ ലഭ്യമാകുവാൻ തക്കവണ്ണം വിശുദ്ധാത്മാവിന്റെ കൃപയും ശക്തിയും ബഹുമാനപ്പെട്ട അച്ഛനോട് കൂടെ ഇരിക്കണമേ. ഇന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കപ്പെടുകയാണെങ്കിൽ രോഗികളായിരിക്കുന്നവരെ തിരുവുമ്പാ സമർപ്പിക്കുന്നു. അനാഥരെ ആലംബഹീനരെയും ഒരുപക്ഷെ വിവിധ മാനസിക പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും നിന്റെ വചനത്തിന് വേണ്ടി അത്യധികം ദാഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും തിരുവുമ്പാകെ അർപ്പിക്കുന്നു. ദൈവനമ്പുരാൻ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒക്കെ പരിഹാരകനാകിയാൽ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. നിന്റെ കൃപ കൂടിയിരിക്കണമേ. നിന്റെ ബലവും ശക്തിയും ഞങ്ങളിൽ കവിഞ്ഞു വരുമാറാകണമോ. നിന്റെ കൃപ ഞങ്ങളെ വഴി നടത്തണം. ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്ക് ഏകജാതനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവ ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്ദനായ സമ്പാൻ വർഗീസ് അച്ഛൻ, വന്ദ്യ വൈദിക ശ്രേഷ്ഠരെ, MMVS ഡയോസിഷൻ ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറിയായ രൂപ ജോൺ, ട്രഷററായിരിക്കുന്ന ആലിസ് ഫിലിപ്സ്, ജോയിന്റ് സെക്രട്ടറി എലിസബത്ത് പണിക്കർ, ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന റീജിയണൽ ലെവലിലും യൂണിറ്റ് തലങ്ങളിലുമുള്ള ചുമതലക്കാരെ, MMVS പ്രസ്ഥാനത്തെ സ്നേഹിക്കുകയും അനുഗ്രഹീതമായി അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രത്യേകിച്ച് ഇന്ന് ഈ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന ഏവരുമേ പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥ നമുക്ക് കാവലായിരിക്കട്ടെ എന്ന് അതിനെ തന്നെ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യനാമത്തിൽ ഏവരെയും ഈ സന്ധിയിലേക്ക് ഒരു വാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മള് ബൈബിൾ റീഡിംഗ് മന്തിനോടനുബന്ധിച്ച് വെനസ്ഡേയ്സ് ആൻഡ് തേഴ്സ്ഡേയ്സില് നമ്മൾ ഡിവോഷണൽ ടോക്ക് സീരീസ് ക്രമീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച മുതൽ തുടങ്ങി കഴിഞ്ഞ ബുധനാഴ്ച ഐസക് ബി പ്രകാശ് അച്ഛൻ, വ്യാഴാഴ്ച ഹാം ജോസഫ് അച്ഛനൊക്കെ അനുഗ്രഹീതമായ വിഷയങ്ങളെപ്പറ്റി ദൈവവചനത്തിൽ നമ്മളോട് പങ്കുവച്ചു. ഇന്ന് ബഹുമാനപ്പെട്ട പമ്പാൻ വർഗീസ് അച്ഛനാണ് ദൈവവചനത്തിൽ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. യെശയ്യാ പ്രവചനം 30:20-21 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പോലെ, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല, നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ദൈവനുമ്പ്രാന്റെ വലിയൊരു ഒരു ശക്തിയും ബലവുമാണ് ദൈവത്തിന്റെ വചനം നമ്മളെ എങ്ങനെ വഴി നടത്തുന്നു എന്നുള്ളതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ശബ്ദം കേൾക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനമാണ്. നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളെ വഴി നടത്തും. എനിക്ക് തോന്നുന്നു ഇതിനോട് ചേർച്ചയുള്ള ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഇന്ന് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത്, ബിബ്ലിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ടാക്ലിംഗ് ഇൻ ടൈം ഓഫ് ക്രൈസിസ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ ദൈവവചനത്തിൽ നിന്നും നമ്മുടെ പ്രായോഗിക ജീവിത ശൈലിയിലൂടെയും അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളതായിരിക്കണമല്ലോ ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അതിന് നമ്മൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ വഴിയുണ്ട്, ഏത് വഴിയിൽ പോകണം എന്നറിയാൻ മേലാ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ പിറകിൽ നിന്ന് കേൾക്കുകയും നമ്മളെ വഴി നടത്തുകയും ചെയ്യും. ഇന്ന് ഈ ശുശ്രൂഷ അനുഗ്രഹീതമായി നമുക്ക് വേണ്ടി ചെയ്യേണ്ട കോണം നമ്മുടെ ഡാളസ് റീജിയന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛനെ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛനെ അച്ഛന്റെ വചനങ്ങൾക്കായിട്ട് നമുക്ക് കാതോർക്കുകയും ചെയ്യാം.
ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ആദരണീയനായ സി ജോർജ് അച്ഛൻ, ഭദ്രാസന മർത്തമേ സമാജത്തിന്റെ വൈസ് പ്രസിഡന്റ് ജോർജ് അച്ഛനെ പ്രത്യേകമായിട്ട് എന്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു. പ്രിയ രൂപ ജോൺ, മിസ്സസ് ലിസ് ഫിലിപ്പ്, സുജ, വിവിധ സ്ഥലങ്ങളിൽ വിവിധ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം കേൾക്കുവാൻ താല്പര്യത്തോടെ ഇരിക്കുന്ന എല്ലാ പ്രിയ സഹോദരി സഹോദരിമാരെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകമായിട്ട് എന്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സുരക്ഷിതരായിട്ട് അതാതിടങ്ങളിൽ പരിപാലിക്കുന്നു എന്ന് വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ദൈവം നമ്മെ അത്ഭുതകരമായിട്ട് നടത്തുന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതയാത്രയിൽ നാം നേരിടുന്ന വിവിധങ്ങളാകുന്ന പരീക്ഷകളെയും പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഏതു വിധത്തിൽ തരണം ചെയ്യാമെന്ന് തിരുവചനം ധാരാളമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് നേരിടുന്ന ശോധനകളിലും കഷ്ടങ്ങളിലും വേദനകളിലും പ്രയാസങ്ങളിലും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ പാൻഡമിക് ടൈമിൽ, അതിൽ നിന്ന് എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്, അതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും, ഹൗ ക്യാൻ വി ടേം ഓർ പാൻഡമിക് ടു പോസിറ്റീവ് ഇമ്പാക്ട് ഇൻ അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ അതിനെ എങ്ങനെ പ്രയോജനകരമായ ഒരു മുഖാന്തരങ്ങളായിട്ട് മാറ്റുവാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടിയാണ് ഈ സന്ധ്യ ഞാൻ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ദയവായിട്ട് പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ എന്ന് സ്നേഹത്തോടെ ആദ്യമേ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഇപ്രകാരം ഒരു ദൈവവചന പ്രഘോഷണം ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്ന ഇതിന്റെ ഭാരവാഹികളെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. അതിനുള്ള അവസരമൊരുക്കി തന്നതിന് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ഭദ്രാസനത്തിന്റെ മർത്തമേ സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ സാഗൂതം കണ്ട് അതിന്റെ പ്രവർത്തനങ്ങളിലും അതിന്റെ വളർച്ചയിലൊക്കെയും സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിന് നല്ല നേതൃത്വം ദേവിന്ദ്രബ്രാൻ ഒരുക്കിയിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ബൈബിൾ റീഡിംഗ് മന്തിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിയത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. 15 നോമ്പിലേക്ക് തിരുസഭ കടക്കുകയാണ്. ദേവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നോമ്പാണ്. പ്രത്യേകാൽ സ്ത്രീകളെല്ലാം ആ നോമ്പിന്റെ നല്ല വ്രതശുദ്ധിയിൽ ദിവസങ്ങൾ കഴിക്കുന്ന അനുഭവം എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ശുദ്ധിമതിയായ അമ്മയുടെ മാതൃകയും അമ്മയുടെ വിനയവും അമ്മയുടെ ജീവിത ശ്രേഷ്ഠതയൊക്കെ നമ്മുടെ ജീവിതത്തിന് മാതൃകയാക്കുവാൻ അനേകർ ശ്രമിക്കാറുണ്ട്. അനേകർ അത് ജീവിതത്തിൽ പകർത്താറുണ്ട്. ഈ വർഷത്തെ നോമ്പും ഇപ്രകാരം ഒന്ന് ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ക്രൈസ്റ്റ് ആൻഡ് ക്രിസ്ത്യൻ ഹൗ ടു ടാക്കിൾ പ്രാക്ടിക്കലി ആൻഡ് ബിബ്ലിക്കലി ദ ടൈം ഓഫ് ക്രൈസിസ് എന്ന് ഞാനതിന് ഒരു ടൈറ്റിൽ കൊടുത്തെങ്കിലും ഒരു ക്രൈസിസിൽ നിന്ന് നമുക്ക് എന്തെല്ലാം പോസിറ്റീവായിട്ട് നേടിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന COVID-19 പാൻഡമിക് അതുപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നാം അതിനെ ദൈവികമായി നേരിടുമ്പോൾ നമുക്ക് എന്തെല്ലാമാണ് അതിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത് എന്നാണ് ഒരു തിരനോട്ടം നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു വലിയ പ്രസംഗമല്ല, അതിലുപരി നിങ്ങളുമായിട്ട് ഒത്തുചിന്തിക്കുവാനായിട്ടാണ് അല്പസമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതാദ്യമല്ല ലോകം ഒരു മഹാവ്യാധിയെ നേരിടുന്നത്. കാലാകാലങ്ങളിൽ മഹാമാരിയുടെ മുമ്പിൽ മാനവജാതി പകച്ചു നിന്നിട്ടുണ്ട്. 1918-19 കാലഘട്ടത്തിൽ ലോകമാസകലം പടർന്നു പിടിച്ച് അതിഭീകരമായ മരണതാണ്ഡവം തിമിർത്താടിയ ലോകജനതയുടെ നല്ലൊരു പങ്ക് മരണത്തിന് മുമ്പിൽ മുട്ടുമടക്കിയ, അതുപോലെ തന്നെ ലോക ചരിത്രത്തിൽ ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയാത്ത ഒരു കണ്ണീർ കഥയായിട്ട് അവശേഷിക്കുന്ന ഒരു സംഭവമാണ് സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്നത്. അതെവിടെയാണ് ഉത്ഭവിച്ചതെന്ന് നിശ്ചയമില്ല. ഒരു പ്രത്യേക തരം H1N1 വൈറസ് ആയിരുന്നു അന്നത്തെ വില്ലനായിട്ടുള്ള കൊലയാളി. ലോകജനതയുടെ 1/3, അതായത് 500 മില്യൺ ആളുകൾ രോഗബാധിതരാവുകയും അതിൽ 50 മില്യൺ ആളുകൾ മരണത്തിന് കീഴ്പ്പെടുകയും ചെയ്തതായിട്ടാണ് കണക്ക്. അമേരിക്കയിൽ മാത്രം ഏതാണ്ട് 675,000 ആളുകൾ മരിച്ചു എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. 5 വയസ്സിൽ താഴെയും 20-40 ഇടയിൽ പ്രായമുള്ളവരുമായ ആളുകൾ, അതുപോലെ 65 വയസ്സിന് മേൽ പ്രായമുള്ളവര്, ഇങ്ങനെ അന്ന് സമൂഹത്തിൽ ജീവിച്ചിരുന്ന ആരോഗ്യമുള്ളവരും പലതരത്തിൽ സമൂഹത്തിന് പ്രയോജനപ്പെടുമായിരുന്ന നല്ല അനേകം ആളുകൾ മരണത്തിന് കീഴ്പ്പെടുകയാണ് ചെയ്തത്. ഇന്നത്തെ പോലെ അന്നും ഉണ്ടായിരുന്ന ഒരേ ഒരു മാർഗം നോൺ ഫാർമസ്യൂട്ടിക്കൽ ഇന്റർവെൻഷൻസ് ആയിരുന്നു. അതായത് ഐസൊലേഷൻ, ക്വാറന്റീൻ, പേഴ്സണൽ ഹൈജീൻ, യൂസ് ഓഫ് ഡിസ്ഇൻഫെക്ടൻസ്, ലിമിറ്റേഷൻസ് ഓഫ് പബ്ലിക് ഗ്യാതറിംഗ്, ഇങ്ങനെ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെ മാത്രമേ നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇന്നും അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ ലോകത്തിൽ ഉണ്ടായ മറ്റൊരു സംഭവമാണ് ഒന്നാം ലോക മഹായുദ്ധം. 1914 ആരംഭിച്ച് 1918 അവസാനിച്ച ഒന്നാം ലോക മഹായുദ്ധം. ആ സമയത്ത് പട്ടാള ക്യാമ്പുകളിലൊക്കെ ധാരാളം പട്ടാളക്കാർ മരണത്തിന് കീഴ്പ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ ലോക മാനവ ചരിത്രത്തെ ചുരുക്കി എഴുതിയ അനേകം ലോക സംഭവങ്ങൾ, വിപ്ലവങ്ങൾ, യുദ്ധങ്ങൾ എല്ലാം ചരിത്രത്തിൽ അതിന്റേതായ പങ്കുവഹിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. 1812 ഫ്രഞ്ച് ഇൻവേഷൻ ഓഫ് റഷ്യ, നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ നേതൃത്വത്തിൽ റഷ്യ ആക്രമിച്ചതും അതുപോലെ തന്നെ 20th century പല സംഭവങ്ങളുണ്ട്. കൂടുതലായിട്ട് അതിനെ വിശദീകരിക്കുവാനായിട്ട് ഞാൻ സമയമെടുക്കുന്നില്ല. 1st world war, 2nd world war, കോൾഡ് വാറ്, വിയറ്റ്നാം വാറ്, കൊറിയൻ വാറ്, റഷ്യൻ വാറ്, ഇതെല്ലാം വളരെയേറെ രക്തച്ചൊരിച്ചിലിന്റെയും പട്ടിണി മരണത്തിന്റെയും പകർച്ചവ്യാധികളുടെയും അനേകം കണ്ണീർ കഥകൾ നമ്മോട് പറയുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ പാൻഡമിക്, എന്താണ് പാൻഡമിക്? എപ്പിഡമിക് സ്പ്രെഡ് ബിയോണ്ട് എ കൺട്രീസ് ബോർഡേഴ്സ്, ദാറ്റ് ഈസ് വെൻ ദ ഡിസീസ് ഒഫീഷ്യലി ബിക്കെയിം എ പാൻഡമിക്. ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്നു പോകുന്ന ഒരു പകർച്ചവ്യാധിയാണ് പാൻഡമിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മഹാമാരി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ശരിക്കും കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഹലോ,
കേൾക്കുന്നുണ്ട്.
ഓക്കെ, ഞാൻ പറയാൻ വന്നത് മനുഷ്യ ജീവിതം ഒരു പോരാട്ടമാണ്. അത് നന്മയും തിന്മയുമായുള്ള എപ്പോഴുമുള്ള ഒരു ഏറ്റുമുട്ടലിന് തുല്യമാണ്. അതിലേതെങ്കിലും ഒന്ന് മാത്രമേ വിജയിക്കുകയുള്ളൂ. എന്നാൽ തിന്മയ്ക്കുമേൽ നന്മയ്ക്കുള്ള വിജയമായിരിക്കണം ക്രിസ്തീയ ജീവിതം. എല്ലാ വിശുദ്ധന്മാരുടെയും ജീവിതം പരിശോധിച്ചാൽ ഈ പോരാട്ടത്തിൽ വിജയം വരിച്ച അനേകരെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. പരീക്ഷയിലുള്ള വിജയം സഹനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വിശുദ്ധ യാക്കോബിന്റെ ലേഖനത്തിൽ 1:12 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞാൽ ജീവകിരീടം പ്രാപിക്കുമെന്ന്. അപ്പോൾ സഹനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിത വിജയം, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു വിടുതൽ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന ഭാഗം ഉൽപ്പത്തി പുസ്തകം 32:22-32 വാക്യങ്ങളാണ്. ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 32:22-32. ആരെങ്കിലും വായിക്കുന്നുണ്ടോ?
ബാറക്മോർ രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്റെ രണ്ട് ഭാര്യമാരെയും രണ്ട് ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യബ്ബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തന്നെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ വൃഷസാകുവോളം അവനോട് മല്ലുപിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലുപിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ ഓടിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നവൻ പറഞ്ഞു. നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്നവൻ പറഞ്ഞു, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേര് നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. യാക്കോബ് അവനോട്, നിന്റെ പേര് എനിക്ക് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. നീ എന്റെ പേർ ചോദിക്കുന്നത് എന്ത് എന്ന് അവൻ പറഞ്ഞു. അവിടെ വെച്ച് അവനെ അനുഗ്രഹിച്ചു. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ് ആ സ്ഥലത്തിന് പെനീയേൽ എന്ന് പേരിട്ടു. അവൻ പെനീയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. എന്നാൽ തുടയുടെ ഉളുക്ക് നിമിത്തം അവൻ മുടന്തി നടന്നു. അവൻ യാക്കോബിന്റെ തുടയുടെ തടത്തിലെ ഞരമ്പ് തൊടുക കൊണ്ട് ഇസ്രായേൽ മക്കൾ ഇന്ന് വരെയും തുടയുടെ തടത്തിലെ ഞരമ്പ് തിന്നാറില്ല. ബാറക്മോർ.
താങ്ക് യു രൂപ. ഇത് ഈ സംഭവം പ്രത്യേകമായിട്ട് ഒന്നുകൂടി എടുത്തു പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. യാക്കോബ് തന്റെ പ്രവാസകാലം പൂർത്തിയാക്കി മടങ്ങി വരികയാണ് തന്റെ സ്വദേശത്തേക്ക്. തന്റെ ഭാര്യമാരെയും തന്റെ 11 മക്കളെയും തന്റെ 2 ദാസിമാരെയും തന്റെ സകല സമ്പാദ്യങ്ങളെയും ദാസിദാസന്മാരെയൊക്കെയുമായിട്ട് ലാബാന്റെ ഭവനത്തിൽ നിന്ന് മടങ്ങി വരുന്ന വരവാണ്. വരുന്ന വഴിയിൽ തനിക്കുള്ള സമ്പാദ്യങ്ങളെയും തന്റെ ഭാര്യമാരെയും മക്കളെയും എല്ലാം ഒരു നദിയുടെ മറുകരയിൽ സുരക്ഷിതരായിട്ട് എത്തിച്ചു. അതിനുശേഷം യാക്കോബ് തനിച്ച് ഇങ്ങേക്കരയിൽ തനിച്ചായിരിക്കുന്ന ഒരു അവസരമാണ്, ഒരു രാത്രി സമയമാണ്. അവിടെ ഒരു പുരുഷൻ അവനോട് നേരം പുലരുവോളം മൽപ്പിടുത്തം നടത്തി എന്നാണ് പറയുന്നത്. അതൊരു ദൈവദൂതനാണെന്ന് മനസ്സിലാക്കാം. യാക്കോബിനെ ജയിക്കാൻ കഴിയാതെ അവൻ യാക്കോബിന്റെ തുടയുടെ തടം തൊട്ട് അവന്റെ ഇടുപ്പ് സ്ഥാനം തെറ്റിയതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹി ഡിസ്ലൊക്കേറ്റഡ് ഹിസ് ഹിപ് ജോയിന്റ്. അവസാനം വെളിച്ചമാകുന്നു, ഞാൻ പോകട്ടെ എന്ന് ആ പുരുഷൻ പറയുമ്പോൾ യാക്കോബ് പറയുന്നുണ്ട്, ഐ വിൽ നോട്ട് ലെറ്റ് യു ഗോ അൺലെസ് യു ബ്ലസ് മീ. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയും. അപ്പോൾ ദൂതൻ ചോദിക്കുന്നു, നിന്റെ പേരെന്ത്? അവൻ യാക്കോബ് എന്ന് മറുപടി പറഞ്ഞു. ഉടനെ പുരുഷൻ പറയുന്നു, നീ ഇനിമേൽ യാക്കോബ് അല്ല, നിന്റെ പേർ ഇസ്രായേൽ എന്നാകും, എന്തെന്നാൽ നീ ദൈവത്തോടും മനുഷ്യനോടും പൊരുതി ജയിച്ചിരിക്കുന്നു. ഇനി നിന്റെ പേർ പറയൂ എന്ന് യാക്കോബ് ആവശ്യപ്പെടുന്നു. അപ്പോൾ ദൂതൻ, നീ എന്തിന് എന്റെ പേർ ചോദിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവനെ അനുഗ്രഹിക്കുക. യാക്കോബ് ആ സ്ഥലത്തിന് പെനിയൽ എന്ന് നാമകരണം ചെയ്യുന്നു. അതിനുശേഷം യാക്കോബിന്റെ നടപ്പിൽ ഒരു മുടന്ത് വ്യക്തമായിരുന്നു. എന്നാൽ ആ മുടന്ത് അനുഗ്രഹത്തിന്റെ ഒരു അടയാളമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ജീവിതത്തിനുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും എപ്രകാരം തരണം ചെയ്യാമെന്ന് യാക്കോബിന്റെ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കൊന്ന് ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ പരിക്കുകൾ, ചെറിയ ചെറിയ അപകടങ്ങൾ, ചെറിയ ചെറിയ വിഷമതകളൊക്കെയും നാം ഒരുപക്ഷെ പരാജയമായും ശാപമായും ഒക്കെ വ്യാഖ്യാനിക്കുമ്പോൾ യാക്കോബ് നമ്മോട് പറയുകയാണ്, ഇത് പരാജയമല്ല, ഇത് യാതൊരുവിധമായ വിഷമത്തിന്റെയും അടയാളമല്ല, ഇത് അനുഗ്രഹത്തിന്റെ അടയാളമാണ്. നാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങള്, പ്രശ്നങ്ങള്, വിഷമങ്ങള്, ഒരുപക്ഷെ സാമ്പത്തിക ക്ലേശമായിരിക്കാം, ജീവിതത്തിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലുള്ള പാൻഡമിക് ആയിരിക്കാം, അല്ലെങ്കിൽ രോഗങ്ങളായിരിക്കാം, അവിടെ നാം ചിന്തിക്കാറുണ്ട് ഇത് ദൈവം നൽകുന്ന ഒരു ശിക്ഷയാണ് അല്ലെങ്കിൽ ശാപമാണ് എന്നൊക്കെ. പക്ഷെ അതല്ല, അതിനപ്പുറമായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു അടയാളമായിട്ട് കാണുവാൻ യാക്കോബ് പിതാവായ യാക്കോബ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ജീവിതത്തിൽ നമ്മെ അലട്ടുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതിനെ അനുഗ്രഹത്തിന്റെ അടയാളമായി കാണുവാനും അല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ രൂപാന്തരപ്പെടുത്തുവാനും നമുക്ക് സാധിക്കേണ്ടതാണ്. ഇപ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്ന ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ ഏതെല്ലാം വിധത്തിലുള്ള ഇമ്പാക്ട് ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഈ സമയം എടുക്കാം. ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കൂടുതലായിട്ടുള്ള ഒരുപക്ഷെ ഇതിന് പല ലെവൽ, പല വശങ്ങൾ, പല രീതിയിലുള്ള സൈക്കോളജിക്കലായിട്ടോ അല്ലെങ്കിൽ മറ്റു പല വിധത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പക്ഷെ ഈ വേദഭാഗത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അല്പസമയം ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു സംഭവം, ലാബാൻ യാക്കോബിന്റെ പിന്നാലെ വന്ന് അവർ തമ്മിൽ കണ്ടുമുട്ടുന്നതും സമാധാനത്തോടെ വേർതിരിയുന്നതുമായ സംഭവമാണ്. കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ലാബാൻ തന്റെ ബന്ധുവും എന്നാൽ വളരെ കഠിനനായ ഒരു യജമാനനുമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അവൻ പല ആവർത്തി യാക്കോബിനെ കബളിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം യാക്കോബിന് സമ്പാദ്യമൊക്കെ ദൈവം വർദ്ധിപ്പിച്ചു കൊടുത്തത് കണ്ട് ലാബാന്റെ പുത്രന്മാർ അസൂയപ്പെടുന്നു. തങ്ങളുടെ അപ്പന്റെ വക കൊണ്ട് അവൻ സമ്പന്നനായി എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് മുഷിയുന്നുണ്ട്. അങ്ങനെയാണ് യാക്കോബ് തനിക്കുള്ളതെല്ലാം ശേഖരിച്ചുകൊണ്ട് നാട്ടിലേക്ക് പോകാനായിട്ട് പുറപ്പെടുന്നത്. കോപിഷ്ഠനായിട്ട് പിന്നാലെ വരുന്ന ലാബാൻ തനിക്കുണ്ടായ സ്വപ്നത്തിന്റെ വെളിച്ചത്തിൽ യാക്കോബിനെ കയ്യേറ്റം ചെയ്യാതെ അവനുമായി രമ്യപ്പെട്ട് മടങ്ങിപ്പോവുകയാണ്. 32 അധ്യായത്തിൽ അതിന്റെ തുടക്കം തന്നെ ദൈവദൂതന്മാരുടെ വലിയൊരു സൈന്യം യാക്കോബിന്റെ നേരെ വരുന്നതാണ്. അവൻ ആ സ്ഥലത്തിന് മഹനീയം എന്ന് പേർ വിളിച്ചു. മഹനീയം എന്ന് പറഞ്ഞാൽ ടു ക്യാമ്പ്സ്, രണ്ട് കൂട്ടങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. പിന്നീട് നാം കാണുന്നത് യാക്കോബ് തന്റെ സഹോദരന്റെ അടുക്കലേക്ക് ദൂതന്മാരെ അയക്കുന്നതാണ്. ഒരിക്കൽ ഉപായം പ്രയോഗിക്കുകയും സഹോദരനെ ഭയന്ന് നാടുവിടുകയും ചെയ്യേണ്ടി വന്ന യാക്കോബ് തന്റെ സഹോദരനായ ഏശാവിനോട് രമ്യമാകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൂതന്മാർ മടങ്ങി വന്ന് പറയുന്ന വസ്തുത യാക്കോബിനെ അല്പമല്ലാതെ ഒന്ന് പരിഭ്രമിപ്പിച്ചു. എന്താണ് പറഞ്ഞത്? ഏശാവ് ഇതാ 400 ആളുകളുമായിട്ട് നിന്റെ നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു എന്ന്. ഈ 32 അധ്യായത്തിന്റെ 9-12 വരെയുള്ള വാക്യങ്ങൾ യാക്കോബിന്റെ ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥനയാണ്. 10 വാക്യപ്രകാരമാണ്, ഐ ആം നോട്ട് വർത്തി ഓഫ് ദ ലീസ്റ്റ് ഓഫ് ഓൾ ദ ഡീഡ്സ് ഓഫ് സ്റ്റെഡ്ഫാസ്റ്റ് ലവ് ആൻഡ് ഓൾ ദ ഫെയ്ത്ത്ഫുൾനെസ് ദാറ്റ് യു ഹാവ് ഷോൺ ടു യുവർ സെർവന്റ്. But with only my staff I crossed this Jordan, and now I have become 2 camps. പറയുകയാണ്, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. യാക്കോബിന്റെ ദൈവത്തോടുള്ള നന്ദിയാണ് ഈ പറയുന്നത്. പ്രാർത്ഥനയോടെ യാക്കോബ് ചില കാര്യങ്ങൾ തീരുമാനിച്ചുറച്ചു. തനിക്ക് മുമ്പായി തന്റെ സഹോദരൻ ഏശാവിനുള്ള സമ്മാനം 3 കൂട്ടമായി തയ്ക്കുന്നു. ഇപ്പോൾ നമ്മൾ 22 എന്നുള്ള വാക്യങ്ങളിലാണ് നമ്മുടെ ചിന്താ വിഷയം നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, യാക്കോബ് തന്റെ ഭാര്യമാരെയും ദാസിമാരെയും മക്കളെയും സമ്പാദ്യങ്ങളെയുമെല്ലാം നദിയുടെ മറുകരയിൽ എത്തിക്കുന്നു. ഇപ്പോൾ യാക്കോബ് തനിച്ചാണ്. അപ്പോഴാണ് ഒരു പുരുഷൻ അവനെ സമീപിക്കുന്നതും അവനോട് രാത്രി മുഴുവനും മൽപ്പിടുത്തം നടത്തുന്നതും. ഇവിടെ യാക്കോബിനെയും ഈ പുരുഷനെയും ഇന്നത്തെ മനുഷ്യനെയും അവൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ജീവിത പ്രതിസന്ധികളെയും ആയി കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവത്തിന്റെ ശബ്ദം നാം തിരിച്ചറിയാനും ലാബാനുമായുള്ള കൂടിക്കാഴ്ചയിൽ ദൈവദൂതൻ അവനെ സംരക്ഷിച്ചുവെങ്കിൽ ഏശാവിനോട് ഉള്ള കൂടിക്കാഴ്ചയിൽ അവനെ സ്വയമായി ഉറപ്പിക്കുകയായിരുന്നു എന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ ഉദ്ദേശം അതായിരുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ മത്സരത്തിലൂടെ ദൈവം തന്റെ ഉദ്ദേശം ഇവിടെ ഉറപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്, ഗോഡ് വിസ്പേഴ്സ് ടു അസ് ഇൻ അവർ പ്ലഷേഴ്സ് ബട്ട് ഷൗട്ട് അറ്റ് അസ് ഇൻ അവർ ട്രയൽസ്. എന്നോട് പറയാം, ഗോഡ് വിസ്പേഴ്സ് ടു അസ് ഇൻ അവർ പ്ലഷേഴ്സ് ബട്ട് ഷൗട്ട് അറ്റ് അസ് ഇൻ അവർ ട്രയൽസ്. ദൈവം നമ്മോട് നമ്മൾ സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുമ്പോൾ ദൈവം നമ്മോട് മൃദുവായിട്ട് മന്ത്രിക്കുകയായിരിക്കും. എന്നാൽ നമ്മുടെ പരീക്ഷണങ്ങളിൽ, നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങൾ ദൈവം നമ്മോട് വളരെ കയർത്ത് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. AW ചോസർ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ദ ലോർഡ് കൻ നോട്ട് ഫുള്ളി ബ്ലസ് എ മാൻ അൻറ്റിൽ ഹി ഹാസ് ഫസ്റ്റ് കോൺക്വേർഡ് ഹിം. ഇതുകൂടെ പറയാം, ദ ലോർഡ് കൻ നോട്ട് ഫുള്ളി ബ്ലസ് എ മാൻ അൻറ്റിൽ ഹി ഹാസ് ഫസ്റ്റ് കോൺക്വേർഡ് ഹിം. ഒരു മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ അവനെ അതിജീവിച്ചിട്ടാണ് അവനെ അനുഗ്രഹിക്കുന്നത്. അവനുമായിട്ടൊരു മൽപ്പിടുത്തം നടത്തിയിട്ട് അവനെ വിജയി എന്ന് കണ്ടു കഴിയുമ്പോഴാണ് അവനെ അനുഗ്രഹിക്കുന്നതെന്ന് പറയുന്നുണ്ട്. Here we see the transformation purpose of God in our lives. ദൈവത്തിന്റെ നമ്മെ രൂപാന്തരപ്പെടുത്തുവാനുള്ള ദൈവത്തിന്റെ ഉദ്ദേശമാണ് നമ്മുടെ കാണുന്നത്. എബ്രായ ലേഖനം 12 അധ്യായത്തിന്റെ 7 വാക്യം ഇപ്രകാരമാണല്ലോ, If you endure chastening, God dealeth with you as with sons, for what son is he whom the father chasteneth not? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അപ്പോൾ ദൈവം നൽകുന്ന ചെറിയ ചെറിയ ഇതുപോലെയുള്ള ശിക്ഷകളും ശിക്ഷണങ്ങളും ഒക്കെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നിദർശനങ്ങളായിട്ട് കാണുവാനായിട്ടാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. എങ്ങനെയെല്ലാമാണ് നമുക്ക് നമ്മുടെ ജീവിത പരീക്ഷകളെ അനുകൂല ഘടകങ്ങളാക്കി മാറ്റുവാൻ കഴിയുന്നത്? അതിലേക്ക് നമുക്ക് കടക്കാം. എ പോസിറ്റീവ് അപ്രോച്ച് ടുവേർഡ്സ് അവർ ട്രയൽസ്. ഒന്നാമത്, ഫോക്കസ് ഓൺ ഗോഡ് ഇൻ അവർ ട്രയൽസ്. നമ്മുടെ പരീക്ഷണങ്ങൾ, നമ്മുടെ ശോധനകളിൽ ദൈവത്തിങ്കിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്കൊന്ന് ഫോക്കസ് ചെയ്യുവാനായിട്ട് സാധിക്കണം. ദൈവത്തിങ്കിലേക്ക് പൂർണ്ണമായിട്ട് നമുക്കൊന്ന് തിരിയുവാനായിട്ട് സാധിക്കണം. അതാണ് ഒന്നാമത് നമുക്ക് ലഭിക്കുന്ന സന്ദേശം. ആഫ്റ്റർ ടേക്കിംഗ് എവറിത്തിങ് ആൻഡ് എവരി വൺ വിത്ത് ഹിം അക്രോസ് ദ റിവർ, ജേക്കബ് ലെഫ്റ്റ് അലോൺ. എല്ലാം മറുകരയിൽ എത്തിച്ചിട്ട് അവന്റെ സമ്പാദ്യങ്ങളും അവന്റെ തനിക്കുള്ളതെല്ലാം മറുകരയിൽ വിട്ടിട്ട് ഒറ്റയ്ക്ക് ദൈവവുമായിട്ടുള്ള ഒരു വളരെ വളരെ സ്വകാര്യമായ ഒരു സമയം, വളരെ സ്വസ്ഥമായ ഒരു സമയം യാക്കോബ് കണ്ടെത്തുകയാണ്. അവന് വളരെ തിരക്കുള്ള ഒരു ദിവസമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായിട്ടുണ്ട്. ഒരു വലിയ യാത്രയ്ക്കായിട്ട് അവൻ പുറപ്പെട്ടതാണ്. അവന്റെ സഹോദരനുമായിട്ട് നേരിടുവാനായിട്ട് അവനിപ്പോൾ ശക്തിയില്ലാത്തൊരവസ്ഥയിലാണ്. എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് അവന് യാതൊരു നിശ്ചയവുമില്ല. യാക്കോബ് മനസ്സിലാക്കുന്നു, ഏശാവ് 400 ആളുകളുമായിട്ട് തന്റെ നേരെ വരുന്നു. ഒരുപക്ഷെ അത് എന്തിനായിരിക്കും, ഇവനെ നേരിടുവാനോ ആക്രമിക്കുവാനോ ആണോ എന്ന് യാക്കോബ് സംശയിക്കുന്നുണ്ട്. അങ്ങനെ കലങ്ങിയ ഒരു ഹൃദയവുമായിട്ടാണ് ഇപ്പോൾ യാക്കോബ് ഒറ്റയ്ക്കിരിക്കുന്നത്. തീർച്ചയായിട്ടും യാക്കോബിന്റെ ഉദ്ദേശം പ്രാർത്ഥിക്കുക എന്നുള്ളതായിരിക്കണം. അവന് ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിക്കുവാനായിട്ടുണ്ട്, ചില കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാനായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദൈവവുമായിട്ട് അല്പസമയം അവൻ ചിലവഴിക്കുവാനായിട്ട് ഈ രാത്രിയുടെ ശാന്തമായ സമയം അവൻ ചിലവഴിക്കുകയാണ്. യാക്കോബ് അവന്റെ തിരക്കിൽ നിന്നെല്ലാം, അവന്റെ കുടുംബബന്ധങ്ങളിൽ നിന്നൊക്കെയും ഒഴിഞ്ഞ് ഏകനായി അവിടെ കാണപ്പെടുകയാണ്. പ്രാർത്ഥനയ്ക്കും മനനത്തിനുമായി അവൻ സമയം കണ്ടെത്തി എന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതായത് ഏതൊരു പ്രധാനപ്പെട്ട സംഗതിക്ക് പുറപ്പെടുന്നതിന് മുമ്പ് പ്രാർത്ഥന വളരെ ആവശ്യമാണെന്ന് പഠിപ്പിച്ച നല്ല ഒരു തലമുറയുടെ ആ ഒരു പിന്തുടർച്ചക്കാരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് നമുക്ക് നിഷേധിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഒരു ഒരു കാര്യത്തിന് പുറപ്പെടുമ്പോൾ, പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ അതിന് മുൻപായിട്ട് പ്രാർത്ഥന എന്നത് വളരെ ആവശ്യമായ ഒരു സംഗതിയായിട്ട് നമ്മെ പഠിപ്പിച്ച ഒരു മുൻ തലമുറ നമുക്കുണ്ട്. അതുകൊണ്ട് ഇവിടെ യാക്കോബിനെ നമ്മൾ കാണുന്നത് പ്രാർത്ഥനയിൽ ദൈവവുമായിട്ട് ഒറ്റയ്ക്കിരുന്ന് ബന്ധപ്പെടുന്ന, ദൈവത്തോട് ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഗെത്സെമനെത്തോട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട് വാങ്ങിപ്പോയി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെ. നാം നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെയും മാറി ദൈവത്തെ അന്വേഷിപ്പാൻ സമയം കണ്ടെത്തുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ആൾക്കൂട്ടങ്ങളിൽ നിന്നും ആരവങ്ങളിൽ നിന്നും അല്പമൊന്ന് മാറി ദൈവവുമായി ഒരു അഭിമുഖത്തിന് നാം തയ്യാറാണോ, അത് ഇന്ന് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്നത്തെ ആധുനിക തലമുറയിൽ, ആധുനിക ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ് ദൈവവുമായിട്ട് നമുക്ക് ചേർന്നിരിപ്പാൻ കഴിയുന്ന സമയങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കണം. യാക്കോബ് നമ്മെ പഠിപ്പിക്കുന്ന ആദ്യത്തെ ഒരു അനുഭവം അതാണ്. റോമാലേഖനം 8:28 പ്രകാരമാണ് എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നു. ആൻഡ് വി നോ ദാറ്റ് ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ ഗുഡ് ടു ദം ദാറ്റ് ലവ് ഗോഡ് ടു ദം ഹു ആർ ദ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവമായിട്ട് ബന്ധപ്പെട്ട് നാം സമയം ചിലവഴിക്കുന്നുവെങ്കിൽ നമുക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, നാം ദൈവത്തിലേക്ക് തിരിയുക, ലെറ്റ് അസ് ഫോക്കസ് ഓൺ ഗോഡ്, പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, നമ്മുടെ വിഷമ സംഗതി സംഭവങ്ങളിൽ, അല്ലെങ്കിൽ വിഷമസന്ധികളിൽ നമ്മൾ ഉൾപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേദനകളും പ്രയാസങ്ങളും പരാജയങ്ങളും നമുക്ക് അനുഭവപ്പെടുമ്പോൾ നാം എന്താ ചെയ്യേണ്ടത്? ദൈവത്തിങ്കിലേക്ക് തിരിയുവാനായിട്ട് സാധിക്കണം. രണ്ടാമത്തെ ഒരു അനുഭവം, നമ്മുടെ ഏകാഗ്രതയെ വളർത്തുവാൻ ഇത് മുഖാന്തരമാക്കിയിരുന്നു. ടു ഡെവലപ്പ് അവർ ഫെസ്റ്റ്, നമ്മുടെ ഏകാഗ്രത അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരോത്സാഹം, അതിനെ വളർത്തുവാനായിട്ട് ഇത് മുഖാന്തരമായി തീരണം. യാക്കോബ് രാത്രി മുഴുവനും മൽപ്പിടുത്തം നടത്തി. സാധാരണ ഒരു മൽപ്പിടുത്തക്കാരൻ അല്ലെങ്കിൽ റെസ്ലർ, നമുക്കറിയാം, നമ്മൾ കാണാറുള്ളതാണല്ലോ, 7 മുതൽ 10 മിനിറ്റ് വരെ ഒറ്റയടിക്ക് അയാൾക്ക് മൽപ്പിടുത്തം നടത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ ആ 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇടവേള വേണം, വിശ്രമം ആവശ്യമാണ്. എന്നെങ്കിൽ മാത്രമേ പിന്നീട് വീണ്ടും പോരാടുവാനായിട്ട് സാധിക്കുകയുള്ളൂ, മൽപ്പിടുത്തത്തിന് സാധിക്കുകയുള്ളൂ. ഇവിടെ യാക്കോബും ഈ ദൈവദൂതനുമായിട്ട് ഒരു രാത്രി മുഴുവനും ഏതാണ്ട് 7-8 മണിക്കൂറെങ്കിലും നിർത്താതെ മൽപിടുത്തം നിർത്താതെ കാണുന്നുണ്ട്. മൽപിടുത്തം നടത്തിയ ആള് ദൈവദൂതനാകുന്നു എന്ന് യാക്കോബിന് മനസ്സിലാകുന്നുണ്ട്. ഈ മൽപിടുത്തത്തിൽ യാക്കോബിനെ നിഷ്പ്രയാസം തോൽപ്പിക്കാം. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തോൽപ്പിച്ചിട്ട് ദൈവദൂതന് വിജയം ആഘോഷിക്കാം. പക്ഷെ അതിന് തയ്യാറാകാതെ യാക്കോബിനെ രാത്രി മുഴുവനും മൽപിടുത്തത്തിൽ തന്നോടൊപ്പം നിർത്തി. അതിനുശേഷം യാക്കോബിനെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഏതാണ്ട് 20 വർഷക്കാലം ലാബാന്റെ ഭവനത്തിൽ ഒരടിമയെപ്പോലെ കഠിന വേല ചെയ്യുമ്പോഴും ദൈവം അവനെ വളർത്തുകയായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അല്ലാതെ അവനെ തകർക്കാനായിട്ടായിരുന്നില്ല. അവനിലുള്ള ദൈവചിന്തയുടെ തീവ്രതയും ഏകാഗ്രതയും തേച്ചു മിനുക്കി അതിന്റെ മൂർച്ച കൂട്ടുകയായിരുന്നു ഇതിലൂടെ ദൈവം ചെയ്തത്. അതിനുള്ള കൃപയും ശക്തിയും കൂടി ദൈവം അവന് നൽകുന്നുണ്ട്. നാമും പരീക്ഷകളുടെ നടുവിൽ ആയിത്തീരുമ്പോൾ നാം തനിച്ചല്ല, ദൈവശക്തി നമ്മോടുകൂടെ ഉണ്ട് എന്ന് നാം വിശ്വസിക്കണം. റോമാലേഖനത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 5-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. നോട്ട് ഓൺലി ദിസ് ബട്ട് വി ഓൾസോ റിജോയ്സ് ഇൻ സഫറിംഗ് നോവിംഗ് ദാറ്റ് സഫറിംഗ് പ്രൊഡ്യൂസസ് എൻഡ്യൂറൻസ് ആൻഡ് എൻഡ്യൂറൻസ് ക്യാരക്ടർ ആൻഡ് ക്യാരക്ടർ ഹോപ്പ്. നമ്മൾക്കറിയാം ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവ് ഒരു മകനെയോ മകളെയോ ഒരു കൊച്ചുകുഞ്ഞിനെ ഒരു സ്പോർട്സ് ക്ലബിൽ കൊണ്ടുവന്ന് ചേർത്തു. ഒരു ദിവസം പോയി, 2 ദിവസം പോയി, 3-ാം ദിവസം കുഞ്ഞ് തിരിച്ചു എന്ന് പറയുകയാണ്, ഐ ഡോണ്ട് ലൈക്ക് ടു ഗോ ഇൻ മോർ, ഇനി ഞാൻ പോവുകയില്ല, എനിക്കിഷ്ടമല്ല. മാതാപിതാക്കൾ പറയുകയാണ്, മോനെ പോകണ്ട, എനിക്കിഷ്ടമല്ലെങ്കിൽ പോകണ്ട. പിറ്റേ ദിവസം കുഞ്ഞ് സ്കൂളിൽ നിന്ന് വരികയാണ്, വന്നിട്ട് പറയുകയാണ്, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ എനി മോർ, ഐ ഡോണ്ട് ലൈക്ക് ദ സ്കൂൾ, ഐ ഡോണ്ട് ലൈക്ക് ദ ടീച്ചർ, ഐ ഡോണ്ട് ലൈക്ക് ദ ഫ്രണ്ട്സ്. മാതാപിതാക്കൾ എന്ത് പറയും? പോകണ്ട മോനെ, എനിക്കിഷ്ടമല്ലെങ്കിൽ പോകണ്ട എന്ന് പറയുമോ? അങ്ങനെ പറഞ്ഞാൽ ആ കുഞ്ഞിന്റെ ഭാവി എന്തായിത്തീരും? അതേസമയം നമുക്ക് എല്ലാവർക്കും അതുപോലെയുള്ള അനുഭവങ്ങളുണ്ട്. നമ്മളെയൊക്കെ നിർബന്ധിച്ച് സ്കൂളിൽ വിട്ട നമ്മുടെ ചെറുപ്പകാലത്തിന്റെ അനുഭവങ്ങൾ നമുക്കുണ്ട്. നമുക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങളിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്, നമ്മളെ വിട്ടിട്ടുണ്ട്, നമ്മളെ നിർബന്ധിച്ച് വിട്ടിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വിടാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? നല്ല ഭാവിക്ക് വേണ്ടി. ദൈവം യാക്കോബിന് ഒരു നല്ല ഭാവി കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ ഇഷ്ടമില്ലാത്ത വഴിയിലൂടെ അവനെ കൊണ്ടുപോകുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അതശേഷം സന്തോഷമെന്നെണ്ണുവീൻ. സന്തോഷമെന്നെണ്ണം. നമ്മുടെ പരീക്ഷകളിൽ അതിനെ സന്തോഷത്തോടെ കാണുവാൻ നമുക്ക് സാധിക്കണം. 51-ാം സങ്കീർത്തനം 10-ാം വാക്യപ്രകാരമാണ് റിന്യൂ എന്റെ ഉള്ളിൽ ഒരു സ്ഥിരമായ ആത്മാവിനെ തരണമേ. അപ്പോൾ രണ്ടാമത് നമ്മൾ കാണുന്ന ഇതാണ്, നമ്മുടെ ഉള്ളിൽ സ്ഥിരത ഉണ്ടാക്കുവാൻ, നമ്മുടെ വിശ്വാസത്തിൽ നമ്മെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. പരീക്ഷണങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ഈ പാൻഡമിക്കിലൂടെ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പരിശോധിക്കാം. പതറുന്ന, തളടിയായി പോകുന്ന, തകർന്നു പോകുന്ന വിശ്വാസമാണോ, അതോ സ്ഥിരമായ ഒരു വിശ്വാസം, സ്ഥിരമായ ഒരു ദൈവസ്നേഹം എന്റെ നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് ചിന്തിപ്പാനുള്ള ഒരു ദിവസമാണ്. 3-ാമത്, നമ്മുടെ ശോധനകളിൽ, നമ്മുടെ പരീക്ഷണങ്ങളിൽ, നമ്മുടെ വേദനകളിൽ നമ്മുടെ ബലഹീനത അംഗീകരിക്കുകയും അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാവുകയും ചെയ്യാൻ നമ്മെ സഹായിക്കും. നമ്മൾ ബലഹീനരാണെന്നുള്ള ഒരു ചിന്ത, അതോടൊപ്പം ദൈവം എനിക്ക് ആവശ്യമാണ് എന്നുള്ള ഒരു ചിന്ത, അതാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. റെക്കഗ്നൈസിംഗ് അവർ വീക്ക്നെസ്സസ് ആൻഡ് നീഡ് ഫോർ ഗോഡ്, അതാണ് 3-ാമത്തെ കാര്യം. യാക്കോബിന്റെ ഈ കാലിന്റെ ഉളുക്കും, ദൂതൻ പോകാൻ നിർബന്ധിക്കുമ്പോൾ നീ എന്നെ അനുഗ്രഹിക്കുക എന്ന് യാക്കോബിന്റെ ആ അഭ്യർത്ഥനയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ കാലിന്റെ ഉളുക്ക് അവന്റെ ബലഹീനതയാണ്. ആ സമയത്താണ് അവൻ പറയുന്നത്, നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബലഹീനതകളെ നാം ഒന്ന് വിലയിരുത്തണം. നമ്മുടെ കുറവുകളെ കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. എനിക്ക് എന്റെ ജീവിതത്തിൽ ദൈവം ആവശ്യമാണ്, ദൈവത്തെ കൊണ്ട് ആവശ്യമാണ് എന്ന് ചിന്തിപ്പാനുള്ള ഒരു സമയം കൂടിയാണ് ഈ പ്രശ്നങ്ങളുടെ കാലഘട്ടം. ഒരു മൽപ്പിടുത്തക്കാരന്റെ ശക്തി അവന്റെ കാലുകളിലാണ് പ്രധാനമായിട്ടും, അത് കഴിഞ്ഞാൽ പിന്നെ അവന്റെ അരക്കെട്ടിലാണ്. ആ സ്ഥലം ബലഹീനമായി തീർന്നാൽ അവന് പിന്നെ അവന് പോരാടുവാനായിട്ട് മൽപ്പിടുത്തത്തിന് സാധിക്കുകയില്ല. ദൂതൻ യാക്കോബിന്റെ ഇടുപ്പിൽ തൊടുന്നത് മൂലം അവൻ പരാജയം സമ്മതിക്കുകയാണ്. അവൻ ആശ വച്ചിരുന്ന അവന്റെ കായബലത്തെ ദൂതൻ തൊടുകയാണ്. നാം നമ്മിൽ തന്നെ ബലവാന്മാരായി തോന്നുമ്പോൾ ദൈവത്തെ നാം അന്വേഷിക്കാറില്ല. ഇവിടെയാണ് ദൈവം മനുഷ്യന്റെ മർമ്മത്തിന് കയറി പിടിക്കുന്നത്. ഗോഡ് ടച്ചസ് അവർ പ്ലേസസ് ഓഫ് കോൺഫിഡൻസ്. നമ്മൾ എവിടെയൊക്കെയാണ് നമ്മുടെ പ്രത്യാശ വെച്ചിരിക്കുന്നത്, നമ്മുടെ ബലവും നമ്മുടെ ശക്തിയും ഒക്കെ എവിടെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ പണമായിരിക്കാം, നമ്മുടെ പ്രശസ്തിയായിരിക്കാം, നമ്മുടെ പഠനമായിരിക്കാം, നമ്മുടെ ഉദ്യോഗമായിരിക്കാം, നമ്മുടെ കുടുംബമായിരിക്കാം, നമ്മുടെ മക്കളായിരിക്കാം. അവിടെയൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രത്യാശ വെച്ച് മുന്നോട്ട് പോകാറുണ്ട്. അങ്ങനെ ആ ലിസ്റ്റ് അങ്ങനെ പോകുന്നു. ദൈവം നമ്മെ ഒന്ന് തൊടുകയും ചിലപ്പോൾ അല്പസ്വല്പം പരിക്കു പറ്റുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ദൈവത്തിങ്കിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്, നമ്മുടെ ബലഹീനതകളെ ഒന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ആ ബലഹീനതയുടെ നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്, ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം ചിന്തിക്കുന്നത്. ഇന്ന് നമ്മൾ എത്രമാത്രം ദൈവത്തെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഓരോരുത്തർക്കും അറിയാം അല്ലേ? ദേവാലയത്തിൽ പോകാൻ സാധിക്കുന്നില്ല, പ്രാർത്ഥന കൂട്ടായ്മകളിൽ ഒരുമിച്ചിരിക്കാൻ സാധിക്കുന്നില്ല, വർത്തമാന സമാജത്തിന്റെ റെഗുലർ മീറ്റിംഗ്സ് ഒന്നും നമുക്ക് നടക്കാൻ സാധിക്കുന്നില്ല, പരസ്പരം കാണുവാനോ കുശലം അന്വേഷിക്കുവാനോ സാധിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് വീർപ്പുമുട്ടുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഉത്കടമായ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഇപ്പോൾ വളരുന്നുണ്ട്. ദേവാലയത്തിൽ പോകണം, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണം, വിശുദ്ധ കുർബാനയെ അനുഭവിക്കണം. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഓരോ ദിവസവും, പ്രത്യേകിച്ച് ഞായറാഴ്ചകളൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണിത്. അപ്പോൾ നമ്മുടെ ബലഹീനതകളെ നമ്മൾ മനസ്സിലാക്കുകയും ദൈവത്തിന്റെ ഒരാവശ്യം നമ്മുടെ ജീവിതത്തിൽ, ദൈവത്തെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ടെന്നുള്ള ഒരു ആവശ്യബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യണം. പരിശുദ്ധ പൗലോസിന്റെ വാക്കുകൾ ഇവിടെ എത്ര പ്രസക്തമാണെന്ന് നമുക്ക് നോക്കാം. മൈ ഗ്രേസ് ഈസ് ഇനഫ് ഫോർ യു, ഫോർ മൈ പവർ ഈസ് മേഡ് പെർഫെക്റ്റ് ഇൻ വീക്ക്നെസ്. 2 കൊരിന്ത്യർ 12:9 ബലഹീനതയിൽ കവിഞ്ഞു വരുന്നതായിട്ടുള്ള ദൈവശക്തിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബലഹീനതയിലാണ് ദൈവശക്തി തികഞ്ഞു വരുന്നത്. അങ്ങനെ നമുക്ക് ഈ പാൻഡമിക് ടൈമിൽ ഈ വിഷമങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഈ മഹാമാരിയെ നമ്മൾ നേരിടുമ്പോൾ നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ വൾനറബിലിറ്റി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. നാം എത്രമാത്രം നിസ്സാരനാണ്, നമുക്ക് ദൈവത്തിന്റെ കൃപ കൂടാതെ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നമുക്കുണ്ടാകുന്ന ശോധനകളിൽ ദൈവം നമ്മുടെ ശക്തി കേന്ദ്രത്തെയാണ് തൊടുന്നത്. അപ്പോൾ മാത്രമേ നാം നമ്മുടെ ശരിക്കുള്ള ബലഹീനത മനസ്സിലാക്കുകയും ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുകയും ചെയ്യുകയുള്ളൂ. ദൈവത്തെ മറന്നു പോകുന്ന വിധത്തിൽ നാം പ്രശംസിക്കുന്ന നമ്മുടെ ശക്തി കേന്ദ്രങ്ങൾ നാം തിരിച്ചറിയണം. നാലാമതായിട്ട്, പ്രാർത്ഥനയിൽ വളരുവാൻ നമ്മെ സഹായിക്കുന്നു. ടു ഗ്രോ ഇൻ പ്രയർ. നമ്മുടെ ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ, പ്രത്യേകിച്ച് ഈ മഹാമാരി നാം നേരിടുമ്പോൾ പ്രാർത്ഥനയിൽ വളരുവാൻ തക്കവണ്ണം നമ്മെ ഇത് പ്രാപ്തരാക്കുന്നുണ്ട്. ഇപ്പോൾ യാക്കോബ് തന്റെ കായബലത്തിലും മുഷ്ടിയുദ്ധം ചെയ്യാതെ ദൈവത്തിന് കീഴ്പ്പെടുകയാണ്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഐ വിൽ നോട്ട് ലെറ്റ് യു ഗോ അൺലെസ് യു ബ്ലസ് മീ. അവന്റെ ശക്തിയെല്ലാം അവൻ മാറ്റിവെക്കുകയാണ്, അവന്റെ സമ്പാദ്യമെല്ലാം മാറ്റിവെക്കുകയാണ്, അവന്റെ ശരീരബലമെല്ലാം അവൻ മാറ്റിവെക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. സോ ഹി ഈസ് ഗ്രോയിങ് ഇൻ പ്രയർ, ഗ്രോയിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. യാക്കോബ് വാവിട്ട് നിലവിളിച്ചെന്ന് ഒരുപക്ഷെ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. എന്നെ വിട്ടുപോകരുതേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവദൂതനോട് അവൻ കേണപേക്ഷിച്ചെന്നാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. യാക്കോബിനെ നാം മുൻപ് കണ്ട സ്ഥലങ്ങളിലൊന്നും ഒരു പ്രാർത്ഥനക്കാരനായി കാണുന്നില്ല. അവൻ ഉപായിയായിട്ട് പല കാര്യങ്ങളിലും പലരെയും വഞ്ചിക്കുന്നവനായിട്ട് വളരെ സൂത്രശാലിയായിട്ടുള്ള ഒരു യാക്കോബിനെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ 32 അധ്യായത്തിൽ ഒന്നല്ല രണ്ട് പ്രാവശ്യം യാക്കോബ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള യാക്കോബ് പലതും തന്റെ ഉപായം കൊണ്ടും വഞ്ചന കൊണ്ടും കയ്യൂക്ക് കൊണ്ടും നേടിയെടുത്തെങ്കിൽ എന്തിനേറെ അനുഗ്രഹങ്ങൾ പോലും അവൻ അപ്രകാരം നേടിയെടുത്തെങ്കിൽ പിതാവിന്റെ അനുഗ്രഹമൊക്കെ അവൻ നേടിയെടുക്കുന്ന സൂത്രം നമുക്കറിയാം. ഇപ്പോഴിതാ ദൈവം അവനെ മറ്റൊരു വലിയ പാഠം പഠിപ്പിക്കുകയാണ്. നമ്മളിതുപോലെയല്ലേ? നമുക്കൊരുപക്ഷെ നമുക്കറിയാം വളരെ ചില ഷോർട്ട് കട്ടിലൂടെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കുവാൻ സാധിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ അനുഗ്രഹത്തിന് ചില മാർഗങ്ങൾ നമ്മൾ അവലംബിക്കാറുണ്ട്. നമ്മുടേതായിട്ടുള്ള ചില വഴികൾ നമുക്കുണ്ട്. പക്ഷേ അനുഗ്രഹം വാങ്ങിയിടുവാൻ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നമ്മൾ വളരുവാൻ തക്കവണ്ണം മറ്റു മാർഗങ്ങളൊന്നുമില്ല. ദൈവത്തിന് നാം കീഴ്പ്പെടുക മാത്രമാണ്. God was training him through trials how to receive blessings properly. അനുഗ്രഹങ്ങൾ ശരിയായ വിധത്തിൽ ശരിയായ മാർഗത്തിൽ എങ്ങനെ നേടിയെടുക്കാമെന്ന് യാക്കോബിനെ പഠിപ്പിക്കുകയായിരുന്നു ദൈവം. പിതാവിന്റെ അനുഗ്രഹം നഷ്ടപ്പെടാവുന്ന സമയം വന്നപ്പോൾ അവന് പക്ഷെ പ്രാർത്ഥിക്കാമായിരുന്നു. അപ്പ എന്നെയും അനുഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് അനുഗ്രഹം ആവശ്യമാണ്, അല്ലെങ്കിൽ അവന്റെ സഹോദരൻ അവന്റെ അനുഗ്രഹം കൊണ്ടുപോകുമെന്ന് ഉള്ള ആ ഘട്ടം വന്നപ്പോൾ മാതാവിന്റെ ആ ഉപായങ്ങൾക്ക് അവൻ വശമതനാകാതെ അവന് പ്രാർത്ഥിക്കാമായിരുന്നു. പ്രാർത്ഥിച്ചില്ല. അവൻ ആഗ്രഹിച്ച ലേയായെ അവന് ഭാര്യയായി ലഭിക്കാതെ വന്നപ്പോഴും അവന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാമായിരുന്നു. നഷ്ടപ്പെടുന്ന അനുഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോഴൊന്നും അവൻ പ്രാർത്ഥിക്കുന്നില്ല. പക്ഷേ നമുക്കവിടെ എല്ലാം കാണാൻ കഴിയുന്നത് ദ മിസ്സിംഗ് ഇൻഗ്രീഡിയൻസ് ഇൻ ജേക്കബ്സ് ലൈഫ് ഇറ്റ് വാസ് പ്രെയർ. യാക്കോബിന്റെ ജീവിതത്തിൽ ഇല്ലാതിരുന്ന ഒരു കാര്യം പ്രാർത്ഥനയായിരുന്നു. കേവലം പേരിന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ വിലപ്പെട്ടത് പലതും നഷ്ടപ്പെടുമ്പോഴാണ് ശരിയായ പ്രാർത്ഥനയെ കുറിച്ച് ചിന്തിക്കുന്നത്. ഒരുപക്ഷെ ജോലിയായിരിക്കാം, ഒരുപക്ഷെ വിസ സ്റ്റാറ്റസ് ആയിരിക്കാം, അതുപോലെ എന്തെങ്കിലും ആയിരിക്കാം. അവിടെയാണ് പലപ്പോഴും പ്രാർത്ഥനയെ കുറിച്ച് ചിന്തിക്കാറുള്ളത്. നമ്മൾ അങ്ങനെയാണോ എന്ന് നാം ഒരുവേള ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. Let us ask ourselves, are we having quality time in prayer? പ്രാർത്ഥനയിൽ നമുക്ക് ക്വാളിറ്റി ടൈം ഉണ്ടോ? നമ്മൾ പ്രാർത്ഥിച്ചു എന്ന് വരുത്തുന്നതല്ലാതെ, പ്രാർത്ഥന എന്നുള്ള ഒരു പേരിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ലാതെ നമ്മൾ ക്വാളിറ്റി ടൈം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ടോ? കൃത്യസമയത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ? കൃത്യമായ പ്രാർത്ഥന നടത്താറുണ്ടോ? അത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. യാക്കോബ് തന്റെ ശോധനയിലൂടെ ഒരു പ്രാർത്ഥനാ മനുഷ്യനായി രൂപാന്തരപ്പെടുകയായിരുന്നു. അതുകൊണ്ട് Are you drawing near the Lord in prayer? Are you allowing trials to help you with God's blessings, His deliverance, His empowerment and His direction? പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ ആ ദൈവം നമ്മെ നയിക്കുന്നതിന് വേണ്ടി, ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ദൈവം നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടി നാം പ്രാർത്ഥനയിലൂടെ ദൈവമായിട്ട് ബന്ധപ്പെടേണ്ടത് ആവശ്യമാണ്. ഇവിടെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു സന്ദേശവും നമ്മൾ കാണുന്നത് അപ്രകാരമാണ്. അടുത്തതായിട്ട് 5 നമ്മുടെ പാപങ്ങളെ നമുക്കൊന്ന് കണ്ടെത്തുവാനും അതിന്റെ പശ്ചാത്താപത്തിന് ഏറ്റുപറച്ചിലിനും ഇത് മുഖാന്തരമായി തീരണം. ഈ പാൻഡമിക് ടൈമിൽ നമുക്ക് നമ്മുടെ പാപങ്ങളെ ഒന്ന് കണ്ടെത്താം, അവയ്ക്കുള്ള ഒരു പശ്ചാത്താപം നമ്മുടെ മനസ്സിലുണ്ടാക്കാം, അത് ഏറ്റുപറയാം. അവിടെ അതിലൂടെ നമുക്ക് ദൈവമായിട്ട് കുറച്ചുകൂടി അടുക്കുവാനായിട്ട് സാധിക്കണം. ദൂതൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ നെയിം? ദൈവത്തിന് യാക്കോബിന്റെ പേര് അറിയാഞ്ഞിട്ടാണോ അങ്ങനെ ചോദിച്ചത്? നിന്റെ പേരെന്ത്? സർവശക്തനായ ദൈവത്തിന്, സർവജ്ഞാനിയായ ദൈവത്തിന് എല്ലാം അറിയാം. അതിന്റെ മറുപടി കിട്ടാൻ വേണ്ടിയല്ല ചോദിച്ചത്. ദൈവം ആദമിനോട് ചോദിക്കുന്നുണ്ട്, ആദമേ നീ എവിടെ? ദൈവത്തിന് അറിയില്ലേ ആദം എവിടെയായിരുന്നു? വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നുവോ? ദൈവത്തിന് അറിയത്തില്ലേ അവൻ കഴിച്ചുണ്ടുള്ളത്? പക്ഷെ എന്താണ് ചോദിക്കുന്നത്? അവൻ അവനെ തന്നെ ഒന്ന് പരിശോധിക്കുവാനാണ്, അവനെവിടെയാണ് നിൽക്കുന്നതെന്ന് ബോധ്യം വരുത്തുവാൻ വേണ്ടിയാണ്. അവന്റെ പാപത്തെ കുറിച്ചുള്ള ബോധ്യം അവനുണ്ടാകുവാൻ വേണ്ടിയാണ്. യാക്കോബ് തന്റെ പേര് പറയുമ്പോൾ അത് ഒരു ഏറ്റുപറച്ചിലായിരുന്നു എന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അവന്റെ പേരിന്റെ അർത്ഥം എന്താണ്? ചതിയൻ, ഡിസീവർ, പുതുകാൽ പിടിച്ചവൻ, അല്ലെങ്കിൽ ഹീൽ ഗ്രാബർ. അവൻ ഹി ഡിസീവ്ഡ് ഹിസ് ഫാദർ, ഹിസ് ബ്രദർ ആൻഡ് ഹിസ് അങ്കിൾ, എല്ലാവരെയും ചതിച്ചു. അവൻ ഏറ്റുപറയുകയാണ്, മൈ നെയിം ഇസ് ജേക്കബ്. മറ്റു രീതിയിൽ പറഞ്ഞാൽ ദൈവം അവനെ സഹായിക്കുകയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവന്റെ കീഴികളെ മനസ്സിലാക്കുവാനും അതിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കുവാനും വേണ്ടിയായിരുന്നു യാക്കോബിനെ കൊണ്ട് തന്റെ പേര് പറയിപ്പിച്ചതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമ്മൾ കാണുന്നുണ്ട്, ടു ഹംബിൾ ആൻഡ് ടെസ്റ്റ് യു ഇൻ ഓർഡർ ടു നോ വട്ട് വാസ് ഇൻ യുവർ ഹാർട്ട്. ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയുടെ ദൈവം നടത്തുമ്പോൾ അതിന്റെ പിറകിൽ ദൈവത്തിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു. മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിൽ വരാൻ 40 വർഷമൊന്നും വേണ്ട, ഏതാനും ദിവസങ്ങൾ മതി. പക്ഷെ എന്തിനാണ് 40 വർഷം അവർ നടത്തിയത്? തീർച്ചയായിട്ടും അവരുടെ ഹൃദയം ദൈവത്തിന് മനസ്സിലാക്കുവാൻ, അവരുടെ കുറവുകളെ അവർക്ക് ബോധ്യമാക്കി കൊടുക്കുവാൻ. അങ്ങനെ ദൈവം അവരെ കനാൻ നാട്ടിൽ എത്തിക്കുന്നതിന് മുൻപ് അവരെ നന്നായിട്ട് ശോധന ചെയ്യുകയും നന്നായിട്ട് ചില പാഠങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യാൻ കാണുവാൻ സാധിച്ചു. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, but if we confess our sins, he is faithful and righteous, forgiving us our sins and cleansing us from all unrighteousness. നമ്മൾ പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ അവൻ വിശ്വസ്തനായി നമ്മളെ ശുദ്ധീകരിപ്പാൻ, നമ്മെ നീതീകരിപ്പാൻ തക്കവണ്ണം അവൻ പ്രാപ്തനായ ദൈവമാണെന്ന് ഒരു വചനത്തിൽ പഠിക്കുകയാണ്. അപ്പോൾ പ്രതിസന്ധികളുടെ നടുവിൽ നാം നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുദിച്ചാൽ ദൈവം പാപക്ഷമ തരും തന്ന് നമ്മെ അനുഗ്രഹിക്കുമെന്ന് കൂടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് പ്രതിസന്ധികളെ നമ്മൾ നേരിടേണ്ടത്? എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്? എന്താണ് അതിൽ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള നന്മകളുടെ വശം എന്ന് അല്പമായി നാം ചിന്തിക്കുകയാണ്. അവസാനമായിട്ട്, ഇറ്റ് ചേഞ്ചസ് അവർ ക്യാരക്ടർ. സമയാകമാനം രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഇത് മുഖാന്തരമായി തീരുന്നു. ഇത് നിന്റെ പേർ യാക്കോബ് എന്നല്ല, ദൂതൻ പറയുകയാണ്, നിന്റെ പേർ ഇസ്രയേൽ എന്നാകും. പേര് മാറ്റുന്നതിലൂടെ രണ്ട് കാര്യങ്ങൾ ഇവിടെ വ്യത്യാസപ്പെടുകയാണ്. ദ ചേഞ്ച് ഓഫ് ഓണർഷിപ്പ്, ദ ചേഞ്ച് ഓഫ് ക്യാരക്ടർ. അവന്റെ ഉടമസ്ഥാവകാശം, അല്ലെങ്കിൽ അവന്റെ ഉടമസ്ഥതയും അവന്റെ ജീവിതത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും മാറുകയാണ്. ബാബേലിലേക്ക് അടിമകളായി പിടിച്ചുകൊണ്ടുപോയ ബാലന്മാരെ കുറിച്ച് നമുക്കറിയാം. അവരുടെ പേര് ഹാനനിയ, ആസറയ, മിസായൽ എന്നായിരുന്നു. അവരുടെ പേര് പോലും മാറ്റുകയാണ് അവിടെ ചെന്നപ്പോൾ. സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് പേര് മാറ്റുന്നു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന്. ഇതുപോലെ പേര് മാറ്റുമ്പോൾ ഉടമസ്ഥാവകാശം മാറുകയാണ്, അവരുടെ സംസ്കാരം മാറുകയാണ്, ആകമാനം ഒരു വലിയ വ്യത്യാസമുണ്ടാവുകയാണ്. യാക്കോബിന്റെ അർത്ഥം ചതിയനെന്നായിരുന്നെങ്കിൽ ഇസ്രായേൽ എന്നതിന്റെ അർത്ഥം ഗോഡ് റൂൾസ്, ദൈവം ഭരിക്കുന്നു. ഗോഡ് കമാൻഡ്സ്, ദൈവം കൽപ്പിക്കുന്നു. ഗോഡ് പ്രിവെയിൽ, ദൈവം വിജയിക്കുന്നു എന്നാണ്. അപ്പോൾ ചതിയൻ ആരായി തീരുന്നു? അവന്റെ ജീവിതത്തിന്റെ സമൂലമായ ഒരു പരിവർത്തനം, സമൂലമായ ഒരു മാറ്റം, പൂർണമായ ഒരു വ്യത്യാസത്തിലേക്ക് അവനെ കൊണ്ടുവരികയാണ് ദൈവം. ഇന്നുവരെ ചതിച്ചും പറ്റിച്ചും വഞ്ചിച്ചും സാഹചര്യങ്ങളുടെ മുതലെടുത്തും വിജയിച്ചു എന്ന് പറഞ്ഞ് നടന്ന യാക്കോബ് ഇപ്പോൾ ദൂതന്റെ കൈപ്പിടിയിൽ ബലഹീനനായി നിൽക്കുകയാണ്. ദൂതൻ കൈകൊണ്ട് കൈക്കോട്ടിൽ അവനെ പിടിച്ചിരിക്കുകയാണ്. വിടുവാൻ സാധിക്കുന്നില്ല, അവന് പനിയെ നിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ആരുടെയെങ്കിലും സഹായം ആവശ്യമാണ്. ഇവിടെയാണ് അവൻ തിരിച്ചറിയുന്നത് ആത്യന്തികമായ വിജയം ദൈവത്തിനുള്ളതാണെന്നും. ഹി ഫൈനലി ന്യൂ ഗോഡ് പ്രിവെയിൽ, ദൈവം വിജയിക്കുന്നു എന്നുള്ളത്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ വി റിജോയ്സ് ഇൻ ട്രിബുലേഷൻ ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസസ് പെർസിവിയറൻസ് ആൻഡ് ദെൻ ക്യാരക്ടർ. കഷ്ടങ്ങളിലും പ്രശംസിപ്പാൻ കഴിയുന്ന അനുഭവമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ കഷ്ടങ്ങളിൽ പ്രശംസിപ്പാൻ, ഈ വേദനകളിൽ നമുക്ക് പ്രശംസിപ്പാൻ, നമ്മളിത് നേരിടുന്നതായിട്ടുള്ള ഈ പാൻഡമിക്കിൽ, ഈ മഹാമാരിയിൽ, അല്ലെങ്കിൽ ഉണ്ടാകുന്ന എല്ലാ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും തളർന്നു പോകാതെ തകർന്നു പോകാതെ നമുക്ക് നിവർന്നു നിൽപ്പാൻ കൊണ്ട് സാധിക്കുന്നത് ദൈവത്തിലുള്ള പൂർണമായ ആശ്രയമാണ്. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ജീവിത പ്രതിസന്ധികളെ നേരിടേണ്ടത് എന്ന് ചോദിച്ചാൽ, അതിനെ പോസിറ്റീവായിട്ട് നമ്മൾ നേരിടുമ്പോൾ, പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട് നമ്മൾ അതിൽ നിന്ന് കണ്ടെത്തുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അതിന് പ്രവർത്തിപ്പാനുള്ള ഒരു ഇടം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, അതിലൂടെ നമ്മിലേക്ക് വരുന്ന ദൈവാനുഗ്രഹത്തെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ, അതിലൂടെ സഹനത്തിലൂടെ നാം ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ നേടിയെടുപ്പാൻ ഞാൻ തയ്യാറാകുമ്പോൾ, നമുക്കുണ്ടാകുന്ന ഈ ഏത് വലിയ പാൻഡമിക് ആയിരുന്നാലും, എത്രമാത്രം വലിയ മഹാമാരിയായിരുന്നാലും, മഹാസംഹാരമായിരുന്നാലും, മഹാപട്ടിണിയായിരുന്നാലും, രോഗമായിരുന്നാലും, സാമ്പത്തിക ക്ലേശമായിരുന്നാലും, യു നെയിം ഇറ്റ്, എന്തായിരുന്നാലും അതിലൂടെ ദൈവം നമ്മിൽ പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്ന നന്മകളുണ്ട്. നമ്മിലേക്ക് പകർന്നു തരുവാൻ ആഗ്രഹിക്കുന്ന സ്വർഗീയ നന്മകളുണ്ട്. അത് സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന താക്കോലായി മാറ്റുവാൻ നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ട് പ്രതിസന്ധികളെ നാം നേരിടുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ദൈവകാര്യങ്ങൾ നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ സാധിക്കുന്നെങ്കിൽ, നമുക്ക് തീർച്ചയായിട്ടും പ്രതിസന്ധികൾ അനുഗ്രഹമായി തീരും. ഈ മുടന്ത് ഒരു ശാപമല്ല, ഈ യാക്കോബിന്റെ മുടന്ത് ഒരു ശാപമല്ല, ഒരു അനുഗ്രഹത്തിന്റെ അടയാളമാണ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നു. സോ ലെറ്റ് അസ് ഫോക്കസ് ഓൺ ഗോഡ് ഇൻ അവർ ട്രയൽസ്. ദൈവത്തിലേക്കൊന്ന് തിരിയാം. ലെറ്റ് അസ് ഡെവലപ്പ് അവർ പെർസിവിയറൻസ്. ഈ പ്രതിസന്ധിയിലൂടെ നമ്മുടെ ഏകാഗ്രതയൊന്ന് വർദ്ധിപ്പിക്കാം. നമുക്ക് ടു റെക്കഗ്നൈസ് അവർ വീക്ക്നെസ്സസ് ആൻഡ് നീഡ് ഓഫ് ഗോഡ്, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതകളെ ഒന്ന് കണ്ടെത്തുവാനും മനസ്സിലാക്കുവാനും അതിനെ അംഗീകരിക്കാനും ദൈവത്തെ നമുക്ക് ആവശ്യമാണെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥനയിൽ വളരുവാൻ നമുക്ക് സാധിക്കട്ടെ. ടു ഗ്രോ ഇൻ പ്രയർ, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയിലൂടെ അടുത്തു ചെല്ലുവാൻ, അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങളെ നമുക്കൊന്ന് കണ്ടെത്തുവാനും പശ്ചാത്തലിക്കുവാനും അത് മുഖാന്തരമായി തീരട്ടെ. അവസാനമായിട്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ അകമാന, നമ്മുടെ വ്യക്തിത്വത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ്റെ കവണ്ണം ഇതിലൂടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. സമയം അവസാനിച്ചു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. So let us turn all our tribulations, all our turbulent situations, all our trials, all our sicknesses, all our financial difficulties, or whatever else, let us turn that into positive impact in our lives. നമ്മുടെ ജീവിതത്തിൽ അത് ഗുണകരമായ ഒരു വലിയ അനുഭവത്തിലേക്ക് വളർന്നു വരുവാൻ നമുക്ക് കൂടുതൽ ദൈവാഭിമുഖത്തിൽ ദൈവാനുരൂപികളായിട്ട് നല്ല ക്രൈസ്തവ ജീവിതത്തിന്റെ ഉടമകളായി നല്ല സാക്ഷികളായി ജീവിക്കാൻ തക്കവണ്ണം നമ്മെ അത് സഹായിക്കട്ടെ, പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. യാക്കോബിന്റെ ഉളുക്ക്, യാക്കോബിന്റെ മുടന്ത് ശാപത്തിന്റെ അടയാളമല്ല, അനുഗ്രഹത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഉളുക്കുകൾ, മുടന്തുകൾ, ബലഹീനതകൾ നന്മയുടെ അടയാളമായിട്ട്, നമ്മുടെ ജീവിതത്തിന് ദൈവം ചെയ്യുന്ന ഗുണങ്ങൾ അതിവിടെ കണ്ടെത്തുവാൻ്റെ കൊണ്ടിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഇതിന് അവസരമുണ്ടാക്കി തന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഒരു നിമിഷം നമുക്ക് തലകൾ വണക്കി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങളെ അതിഥിയുമായിട്ട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങൾ കടന്നുപോകുന്ന ജീവിത വഴികളിൽ, കനൽ നിറഞ്ഞ ജീവിത വഴികളിൽ ഞങ്ങൾക്ക് ആശ്രയമായിട്ട് ഞങ്ങളോട് കൂടെ യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവ്, പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, പ്രതിസന്ധികൾ ഞങ്ങൾ തളർന്നു പോകുമ്പോൾ, വിഷമസന്ധികൾ ഞങ്ങൾ അകപ്പെടുമ്പോൾ, ഞങ്ങളെ കൈപിടിച്ച് കരയേറ്റുകയും ഞങ്ങളെ ബലപ്പെടുത്തുകയും ഞങ്ങൾക്ക് ആവശ്യമായ നന്മകളെ അതിലൂടെ നേടിത്തരികയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്ക് ഇന്ന് കേൾക്കുവാൻ കഴിഞ്ഞ ഞങ്ങളോട് സംസാരിച്ച ദൈവവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യാക്കോബിന്റെ കുളുക്ക്, യാക്കോബിന്റെ മുടന്ത് ശാപത്തിന്റെ അടയാളമല്ല, അനുഗ്രഹത്തിന്റെ അടയാളമാണ്. ഇന്ന് ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ മഹാമാരി ശാപത്തിന് വേണ്ടിയല്ല, ശിക്ഷത്തിന് വേണ്ടിയല്ല, ഞങ്ങൾക്ക് ആർക്കും നഷ്ടത്തിന് വേണ്ടിയല്ല, ഇത് നന്മയ്ക്ക് വേണ്ടിയാണ്. ദൈവം ഇതിന്റെ പിറകിൽ ഒരു നന്മ ആഗ്രഹിക്കുന്നുണ്ട്. ആ ദൈവിക ഉദ്ദേശം മനസ്സിലാക്കുവാൻ, അത് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും തിരുസന്നിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഞങ്ങളെ തന്നെ വിട്ടുകൊടുപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സംഗതിയാക്കണമേ. കർത്താവ്, ഈ നോമ്പിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ അവിടുത്തെ പ്രിയ മാതാവിന്റെ വാങ്ങിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോമ്പിൽ ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ആ നോമ്പ് നോക്കി ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ദൈവാനുഗ്രഹത്തിന്റെ ആ വലിയ നീര്, ആ വലിയ കലവറ തുറന്ന് അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് നേടിയെടുപ്പാൻ തക്കവണ്ണം സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള ദിവസങ്ങളിലും ദൈവവചനത്തിന്റെ കേൾവി ഞങ്ങളെ ഓരോരുത്തരെയും കൂടുതൽ ധന്യരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണമേ. രോഗികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശ്വസിപ്പിക്കാൻ സൗഖ്യമാക്കുകയും ചെയ്യണമേ. എല്ലാ നന്മകളും ഞങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ദാനം ചെയ്യണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും നിനക്കും പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും നേക്കും കരയേറ്റുവാനായിട്ട് തന്നെ.
താങ്ക് യു വെരി മച്ച് അച്ഛാ. അച്ഛന്റെ ശ്രേഷ്ഠമായ വാക്കുകൾക്ക് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് നന്ദി പറയാനായിട്ട് ലെറ്റ് മീ ഇൻവൈറ്റ് വെസ്റ്റ് റീജിയൻ റീജിയണൽ സെക്രട്ടറി ഡോക്ടർ എലിസബത്ത് ജോൺ, പ്ലീസ്.
ഷീനയുടെ ഫോൺ അൺമ്യൂട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഹിയർ മീ? ഓക്കെ. താങ്ക് യു റെസ്പെക്റ്റഡ് അച്ഛൻ ആൻഡ് മൈ ഡിയർ സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് അസ് താങ്ക് ദി ഓൾമൈറ്റി ഗോഡ് ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ദാറ്റ് ഹാസ് ഗിവൻ ടു അസ്, എസ്പെഷ്യലി ദിസ് പാൻഡമിക് ടൈം. It has been a blessed occasion. Secondly, I would like to thank Tampanachan for his wonderful message. Achan has chosen the topic biblical and practical tackling in time of crisis. This topic was very relevant to the current situation. Prayasangalde prathisandhigalde നടുവിൽ നമ്മൾ വേദപുസ്തകപരമായും പ്രായോഗികമായും എങ്ങനെ അതിനെ തരണം ചെയ്യാമെന്നുള്ള ടോപ്പിക് ആയിരുന്നു അച്ഛന് എടുത്തത്. ഹൗ ടു ടാക്കിൾ ദ ക്രൈസിസ് ബിബ്ലിക്കലി ആൻഡ് പ്രാക്ടിക്കലി. സോ നന്മയും തിന്മയുമായുള്ള പോരാട്ടം യാക്കോബിന്റെ സ്റ്റോറിയിൽ കൂടി അച്ഛൻ നമ്മെ മനസ്സിലാക്കി തന്നു. അത് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോൾ പ്രധാനമായി ആറ് കാര്യങ്ങളാണ് അച്ഛൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. ഒന്നാമതായിട്ട് ദൈവത്തിലേക്ക് തിരിയുവാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. പ്രാർത്ഥനയ്ക്ക് നമ്മൾ സമയം കണ്ടെത്തുക. രണ്ടാമത് ഏകാഗ്രതയെ വളർത്തുക. മൂന്നാമതായി അച്ഛൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത് പരീക്ഷണങ്ങളിൽ ബലഹീനതയെ അംഗീകരിക്കുകയും ദൈവത്തെ നമുക്ക് ആവശ്യമാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുകയും വേണമെന്ന് അച്ഛൻ നമ്മെ ഓർമ്മപ്പെടുത്തി. നാലാമത് നമ്മൾ പ്രാർത്ഥനയിൽ വളരുവാൻ ഈ സമയം നമ്മൾ ഉപയോഗിക്കുക. അഞ്ചാമതായി നമ്മുടെ പാപങ്ങളെ കണ്ടെത്തുകയും പശ്ചാത്തപിച്ച് ഏറ്റു പറയുവാനുള്ള സമയമായി ഇതിനെ കാണുവാനും അച്ഛൻ നമ്മെ ഓർമ്മപ്പെടുത്തിയുണ്ടായി. അവസാനമായി നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ഈ പ്രയാസങ്ങളും പ്രയത്നങ്ങളുടെ നടുവിൽ നമുക്ക് കഴിയണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തി. അഗെയിൻ അച്ഛ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഇൻഫോർമേറ്റീവ് മെസ്സേജ് ആൻഡ് ഓൾസോ താങ്ക്സ് അച്ഛൻ ആൻഡ് കൊച്ചമ്മ ഫോർ ഓൾ യുവർ സപ്പോർട്ട് ടുവേർഡ്സ് MMVS. തേർഡ്ലി, I would like to thank PC George Achan,
Mrs. Ruba John, Mrs. Elizabeth Poniker, and Mrs. Liz Phillips for your leadership and your guidance. Last but not least, thank you so much for all the MMVS members for your cooperation and support. God bless all of you. Thank you.
Thank you, Sheena. Rube, announcements will be
അനൗൺസ്മെന്റ് നാളെ 8 മണിക്ക് സെൻട്രൽ ടൈം 8 മണിക്ക് നമുക്ക് ഡിവോഷണൽ ടോക്ക് നമ്പർ 4 ഉണ്ടായിരിക്കുന്നതാണ്. തോമസ് മത്തായി അച്ഛനായിരിക്കും സെഷൻ എടുക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം വന്ന് സംബന്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റ് അനൗൺസ്മെന്റ്സ് ഉള്ളത് നിങ്ങൾക്ക് ഇന്ന് ഫ്ലയർ അയച്ചിട്ടുണ്ട്. നമ്മുടെ ഷുനോയോ ലെൻഡിന്റെയും എം എം വി എസ് ഡേയുടെയും ഒക്കെ ഡീറ്റെയിൽസ് ഉള്ള ഒരു ഫ്ലയർ ഇന്ന് അയച്ചിട്ടുണ്ട്. അത് ഇന്നും നാളെയുമായിട്ടൊക്കെ യൂണിറ്റ് സെക്രട്ടറിമാർ വഴി എല്ലാവർക്കും കിട്ടും. അതിനകത്ത് നമ്മൾ ലെൻഡിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാംസ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. August 1 മുതൽ August 14 വരെയുള്ള ദിവസങ്ങളിൽ സൺഡേകൾ ഒഴിച്ച്, ഞായറാഴ്ചകൾ ഒഴിച്ചുള്ള എല്ലാ ദിവസവും രാവിലെ 9 മുതൽ 9:30 വരെ സെൻട്രൽ ടൈം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. ആ സമയത്ത് വിവിധ തരങ്ങളായ ആവശ്യങ്ങളിൽ ഇരിക്കുന്നവർ അവരുടെ പേരുകൾ തരുവാണെങ്കിൽ അവരെ ഓർത്ത് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പേരുകൾ റീജിയണൽ സെക്രട്ടറി വഴിയായി, യൂണിറ്റ് സെക്രട്ടറി വഴിയായി, അല്ലെങ്കിൽ ഡയസിഷൻ ലെവലിലുള്ള ആരെയെങ്കിലും അറിയിക്കുക. ഞങ്ങൾ ആ പേരുകൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കുന്നതായിരിക്കും. ഏതെങ്കിലും വിധത്തിൽ എത്തിക്കാൻ നോക്കുക പേരുകൾ. പിന്നീടുള്ളത് നമ്മുടെ 1 മുതൽ 14 വരെ ഡെയിലി ലണ്ടൻ ഡിവോഷണൽ തോട്ട്സ് ചെറിയ മെസ്സേജസ് ആയിരിക്കും, 10 മിനിറ്റ് ഒക്കെയുള്ള. അത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. സൗകര്യപൂർവ്വം ഓരോ ദിവസവും പ്രാർത്ഥനാപൂർവ്വം അത് ശ്രദ്ധിക്കുക. അതിൽ നിന്ന് സെന്റ് മേരിയെ കുറിച്ചുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. 15-ാം തീയതി എം എം വി എസ് ഡേയോടനുബന്ധിച്ച് ഒരു കോൺഫറൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 9:30 മുതൽ 12 വരെയുള്ള സമയത്തായിരിക്കും അത് നടത്തുന്നത്. തിരുമേനി അപ്രേം തിരുമേനി അതിനകത്ത് കീനോട്ട് സ്പീക്കർ ആയിരിക്കും. കൂടാതെ നമ്മുടെ 2 എം എം വി എസ് മെമ്പേഴ്സിന്റെ സെഷൻസും ഉണ്ടായിരിക്കുന്നതാണ്. ആ ഡീറ്റെയിൽസ് ഒക്കെ ഫ്ലയറിലുണ്ട്. അത് ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് സമയമൊക്കെ നോക്കി എല്ലാവരും അതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും അറ്റൻഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. വേറെ അനൗൺസ്മെന്റ്സ് ഒന്നുമില്ല.
ശുദ്ധമുള്ള ബാബ, ശുദ്ധമുള്ള നിന്റെ നാമത്താൽ ഞങ്ങൾ കാത്തുകൊള്ളണമേ. ശുദ്ധമുള്ള ഗുഹ, ശുദ്ധങ്ങളെ ക്ഷമിക്കണമേ. ദൈവമായ കർത്താവേ, ദാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും സമയവരോടും നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടും എല്ലാ കാര്യങ്ങളോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
ആമേൻ. താങ്ക് യു ഓൾ വൺസ് അഗൈൻ. ഗുഡ് നൈറ്റ്. സീ യു ടുമോറോ.
ഗുഡ് നൈറ്റ്. താങ്ക് യു.
താങ്ക് യു. ബൈ.